إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمانا بطا ستي وشاسي غلا ستي وشاسي نغلا كرينا خطبه اللي نمال سمساري چد مسجد غلا اللي بچ بلل غلا اللي بچ نرطة بڑا اندى عبادت غلا سمبدي چانن الله تعالى وشد قرآن الود رسول صلى الله عليه وسلم حديث غلا الود پڑی پیچ تولا പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട ശറാക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സലാത്തുൽ ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് അത് നിർബന്ധമാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളെ കുറിച്ച് സംസാരിക്കുമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, വളരെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിച്ചതിന് ശേഷം ഇൻഷാഅല്ലാഹ് ആ വിഷയത്തിലേക്ക് കടക്കാം. പള്ളികളിൽ വെച്ച് നടത്തപ്പെടേണ്ട ഇബാദത്തുകളെ കുറിച്ചാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ പള്ളികളിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, പള്ളികളിൽ എന്നല്ല എവിടെയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും ഗുരുതരമായ തിന്മയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ശിർക്ക് എന്ന് പറയുന്ന തിന്മ ഒരിക്കലും പള്ളിയിൽ സംഭവിച്ചുകൂടാ. അത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. പള്ളികളെക്കുറിച്ച് പരാമർശിക്കവേ അല്ലാഹു തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വഅന്നൽ മസാജിദ ലില്ലാ. സൂറത്തുൽ ജിന്നിന്റെ 18-ാമത്തെ വചനം നമ്മൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ആയത്താണ്. വഅന്നൽ മസാജിദ ലില്ലാ, മസ്ജിദുകൾ അല്ലാഹുവിന്റേതാണ്, അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ ഇന്നൽ മസാജിദ ബുയൂത്തുല്ലാഹി ഫിൽ അർദ്, പള്ളികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള വീടുകളാണ്, അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള വീടുകളാണ് പള്ളികളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ഇവിടെ അല്ലാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, വഅന്നൽ മസാജിദ ലില്ലാ, മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റേതാണ്, അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, പള്ളികൾ അല്ലാഹുവിന്റേതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അല്ലാഹു ശക്തമായി വിരോധിച്ചു. സഹോദരങ്ങളെ, ഇവിടെ പള്ളികളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ ദുആ ചെയ്യരുത്, മറ്റൊരാളോട് പ്രാർത്ഥിക്കരുത് എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. യഖൂലു തആല ആമിറൻ ഇബാദഹു അൻ യുവഹിദൂഹു ഫീ മജാലി ഇബാദതിഹി. അല്ലാഹു തആല തന്റെ അടിമകളോട് പറയുകയാണ്, അവനെ ഇബാദത്ത് ചെയ്യേണ്ട മേഖലകളിൽ അവനെ അവന്റെ വഹ്ദാനിയത്തിനെ സ്ഥിരപ്പെടുത്തണം, അവനെ മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്, അവനോട് മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അല്ലാഹു കൽപ്പിച്ചു. അവന്റെ കൂടെ ഒരാളും പങ്കുചേർക്കപ്പെടാൻ പാടില്ല, അതുപോലെ തന്നെ അവനല്ലാതെ പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല. പ്രാർത്ഥന അല്ലാഹുവിനു മാത്രം എന്നുള്ള കാര്യമാണ് അല്ലാഹു തആല ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. كما قال قتادة في قوله تعالى امام قتادة رحمه الله مهانا يا تابعيا ادهم برنيد بوله وان المساجد لله فلا تدعوا مع الله احدا എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഖുർആൻ പഠിച്ച ഇമാം ഖതാദ റഹിമഹുല്ലാ പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം അല്ലാഹു പള്ളികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരുത്തനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഖാനത്തിൽ യഹൂദു വ നസാറ, നസ്രാണികളും യഹൂദികളും എങ്ങനെയായിരുന്നു? ഇദാ ദഖലു കനൈസഹും വ ബിയഅഹും, അവർ അവരുടെ കനീസകളിൽ പ്രവേശിച്ചാൽ, അവരുടെ ആരാധനാലയങ്ങളിൽ പ്രവേശിച്ചാൽ, അശ്റഖു ബില്ലാഹ്, അവർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. അവർ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ഫഅമറല്ലാഹു തആല നബിയഹു അൻ യുവഹിദൂഹു വഹ്ദ, എന്നാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളികളിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ശിർക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പള്ളികൾ അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞതിനു ശേഷം അല്ലാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നാണ്. സഹോദരങ്ങളെ, പള്ളിയിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പള്ളിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ഭൂമിയിൽ എവിടെ വെച്ചും സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്ക്, അതിനെക്കുറിച്ച് അത് പള്ളിയിൽ ഒരിക്കലും നടക്കാൻ പാടില്ല, അത് പള്ളിയിൽ നടക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം പള്ളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ശിർക്കിന്റെ വിവിധ ഇനങ്ങൾ, അതിന് വ്യത്യസ്തമായ രൂപങ്ങൾ, അത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ആ ശിർക്കിന്റെ, വലിയ ശിർക്കിന്റെ തന്നെ ചെറിയ ശിർക്കും വലിയ ശിർക്കും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വലിയ ശിർക്കിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും ഗുരുതരമായിട്ടുള്ള, കൂടുതലായി സംഭവിക്കുന്ന ഒരു ശിർക്കാണ് അശ്ശിർക്കു ഫിൽ ഇബാദ, ഇബാദത്തിൽ വരുന്ന ശിർക്ക്, അഥവാ സർഫു ശൈഇ മിൻ അൻവാഇൽ ഇബാദത്തിൽ ഗൈറില്ലാ. വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആനും ഹദീസും എന്തൊക്കെ ഇബാദത്തുകളായി പഠിപ്പിച്ചിട്ടുണ്ടോ, ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആളിലേക്ക് തിരിച്ചുവിടുക. അല്ലാഹു അല്ലാത്ത ഏത് സൃഷ്ടിയാകട്ടെ, ഏറ്റവും അഫാദിലുകളായിട്ടുള്ള അമ്പിയാക്കന്മാരാകട്ടെ, ശ്രേഷ്ഠവാന്മാരായ പ്രവാചകന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, അല്ലാഹുവിന്റെ മുഖറബുകളായ മലായിക്കച്ചുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മറ്റു ഏത് സൃഷ്ടികളാകട്ടെ, അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന്റെ കൂടെ ആ അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദ, ആരാധന, അത് അല്ലാഹു അല്ലാത്ത ആളിലേക്ക് തിരിച്ചുവിടലാണ് ഇബാദത്തിൽ വരുന്ന ശിർക്ക്. വേറെയും വലിയ ശിർക്കുകളുണ്ട്, ഇത് ഇബാദത്തിൽ വരുന്ന ശിർക്കാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള, വളരെ ഒരുപാട് മഹത്വങ്ങളുള്ള ദുആ എന്ന് പറയുന്ന ഇബാദ, ദുആ എന്ന് പറയുന്ന ഇബാദ, പ്രാർത്ഥന എന്ന് പറയുന്ന ഇബാദത്ത്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുഅ്മാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ഇബാദത്ത് തന്നെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രാർത്ഥന അത് ഇബാദത്ത് തന്നെയാണ്, പ്രാർത്ഥന അതാണ് ഇബാദ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഇബാദത്തായ ദുആ, അത് അല്ലാഹു അല്ലാത്ത ആളിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കാണ്, അത് ഏറ്റവും വലിയ തിന്മയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അഫ്ളുൽ ഇബാദത്തി അദ്ദുആ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ഇങ്ങനെ നിരവധി അനവധി പ്രത്യേകതകളുള്ള, ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദുആ എന്ന് പറയുന്ന ഇബാദ, അത് അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും തിരിച്ചുവിടാൻ പാടില്ല. അതാണ് നേരത്തെ സൂറത്തുൽ ജിന്നിൽ ആയത്തിൽ പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അള്ളാഹുവിന്റേതാണെന്ന് പറഞ്ഞിട്ട് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. സഹോദരങ്ങളെ, ഇബാദത്താണ് ദുആ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വേറെയും നിരവധി ശ്രേഷ്ഠതകളുള്ള, വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു തആലയും പഠിപ്പിച്ചിട്ടുള്ള മഹത്തരമായ ഇബാദ, അത് അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ്ദുആ, പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിന്റെ അടുത്ത് ആദരണീയമായ മറ്റൊന്നുമില്ല. അള്ളാഹു ഏറ്റവും ആദരിക്കുന്ന ഏറ്റവും കറാമത്തുള്ള ആദരവുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, ദുആ എന്ന് പറഞ്ഞു. ദുആയിനേക്കാൾ അള്ളാഹുവിന്റെ അടുത്ത് ആദരണീയമായ മറ്റൊന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയില്ലാത്തവൻ, കഴിവ് കുറഞ്ഞവൻ, അശക്തൻ ആരാണ്? പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവനാണ്. അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്നില്ല, അവനതിന് സമയമില്ല, അതിനവന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവൻ ഏറ്റവും ദുർബലനാണ്, അവൻ ഏറ്റവും അശക്തനാണ്, ഏറ്റവും ശക്തി കുറഞ്ഞവനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഅബ്ഖലുൻ നാസി മൻ ബഖില ബിസ്സലാം, ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ സലാം പറയാൻ പിശുക്കുന്നവനാണ്. ധാരാളമായി സലാം പറയണം. അതുപോലെ തന്നെ ധാരാളമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ പറ്റാത്തവനാണ് ഏറ്റവും ദുർബലൻ, ഏറ്റവും അശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അള്ളാഹു തആലയും പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുകുമു ദുഊനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. വഖാല റബ്ബുകും, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി, ആ യക്കീനോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സഹോദരങ്ങളിതൊക്കെ ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ മഹത്വങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മല്ലം യസ്അലില്ലാഹ യഗ്ദബ അലൈ, ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് ദേഷ്യപ്പെടും. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനത് ദേഷ്യമാണ്, കോപമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പ്രാർത്ഥനയുടെ മഹത്വങ്ങളാണ് അറിയിക്കുന്നത്. അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അത് മുഖേന അവനോട് ദേഷ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മഹത്വം അറിയിക്കുന്നുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ, വല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യം, അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യം. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു, എന്നാൽ ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവനോട് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല, നിരന്തരം ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. പൊതുവെ മനുഷ്യരൊക്കെ അങ്ങനെയാണ്, അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ, വല്ല സഹായങ്ങളും ചോദിച്ചാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാകൂല അവരോട്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെയല്ല, അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ്, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, എല്ലാ കാര്യവും ചോദിക്കണം. ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ, ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്തിനും ചോദിക്കാം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ചോദിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരു നഷ്ടവും വരാനില്ല. നാളെ പരലോകത്തതിന് പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഒരു ഇബാദത്താണ്. ഏത് കാര്യത്തിലും ചോദിക്കാം, അത് ദുനിയാവിന്റെ കാര്യമാണെങ്കിലും പരലോകത്തിന്റെ കാര്യമാണെങ്കിലും ഏത് കാര്യവും ചോദിക്കാം, ധാരാളമായി ചോദിക്കാം. റസൂലുള്ള പറഞ്ഞില്ലേ, ഇദതമന്ന അഹദുക്കും ഫലിയുക്സിർ, നിങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തും ആഗ്രഹിക്കുക, ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ, വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഏതെങ്കിലും ആളുകളോട് ചെന്ന് പറഞ്ഞ് അവനോട് യാചിക്കുകയല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുവിനോട് ചോദിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാ തമന്ന അഹദുക്കും ഫലിയുക്സിർ, ആരെങ്കിലും വല്ലതും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തും ആഗ്രഹിക്കാം, ആ ആഗ്രഹിക്കുന്നത് അവൻ എന്ത് ചെയ്യണം, അവൻ ആ ആഗ്രഹം അള്ളാഹുവിനോടാണ് പറയേണ്ടത്. ആ ആഗ്രഹം അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ധാരാളം ധാരാളമായി അവതരിപ്പിക്കണം. അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഒരു കുറവും വരുത്തേണ്ടതില്ല. കാരണം ഫഇന്നമാ യസ്അലു റബ്ബഹു അസ്സ വജല്ല, റസൂലുള്ള പറയാണ് അള്ളാഹുവിനോട് നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ ചോദിക്കാം. കാരണം നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ റബ്ബിനോടാണ്, റബ്ബിനോടാണ്. റബ്ബിനോട് എത്ര ചോദിച്ചാലും അള്ളാഹുവിന് ഒരു കുറവും വരാനില്ല. ലോകത്തിലെ എല്ലാ ആളുകളും ഒന്നിച്ചു ചോദിച്ചാലും അള്ളാഹുവിന്റെ ഖസനാവിൽ നിന്നൊന്നും കുറയാനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത് കാണാം. അള്ളാഹു തആല പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ അള്ളാഹു വിളിക്കുകയാണ്, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ജനിച്ച ആള്, അവസാനം ജനിക്കുന്ന ആള്, ജിന്നുകള് മനുഷ്യർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, എല്ലാവരും ഒന്നിച്ചൊരുമിച്ചുകൂടുകയാണ്. ഫസഅലൂനി, അവരൊക്കെ എന്നോട് ചോദിക്കണം. ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. അല്ല പറയാണ്, എല്ലാവരും ഈ ലോകത്തുള്ള ജിന്നുകളും മനുഷ്യരും ഒരൊറ്റ പ്രദേശത്ത് ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് എല്ലാവരും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ആ ചോദിച്ചവർക്കൊക്കെ അള്ളാഹു കൊടുത്തു. അവരൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചോദിച്ചത്, ഒക്കെ അള്ളാഹു കൊടുത്തു. അങ്ങനെ കൊടുത്താലും മാനഫസ ദാലിക മിമ്മ ഇന്ദി, എന്റെ അടുത്ത് നിന്ന് ഒന്നും കുറയാനില്ല. അള്ളാഹ് പറയും, എന്റെ അടുത്ത് ഒന്നും കുറയില്ല, എല്ലാവരും എന്തും ചോദിച്ചോട്ടെ, അവർക്കൊക്കെ ഞാൻ കൊടുത്താലും എന്നിൽ നിന്നൊന്നും കുറയാനില്ല. ഇല്ല കമയൻഖുസുൽ മിഖിയതു ഇദ ഉദ്ഖിലൽ ബഹർ, എത്രയല്ലാതെ ഒരു സൂചി ഉണ്ടല്ലോ, ആ സൂചി സമുദ്രത്തിലേക്ക് മുക്കിയൊന്നെടുത്താൽ എത്രയാ ആ സൂചിയിൽ വെള്ളം തങ്ങി നിൽക്കുക, അത്ര കുറയുള്ളൂ എന്ന് അല്ലാഹു തആല തന്നെ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖസാന, അല്ലാഹുവിന്റെ ഖസാന, അത് വിശാലമാണ്, എത്രയുമുണ്ട് അതിൽ. അതുകൊണ്ട് നമ്മൾക്ക് ചോദിക്കുന്നതിൽ യാതൊരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല, ധാരാളമായി ചോദിക്കണം എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ധാരാളമായി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ചോദിക്കാം, എപ്പോഴും ചോദിക്കാം, എത്രയും ചോദിക്കാം, പ്രത്യേകിച്ച് നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ നമുക്ക് സുഖമുണ്ടാകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. പലപ്പോഴും പല ആളുകൾ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവന് സുഖമുണ്ടാകുമ്പോൾ, അള്ളാഹു അവന് അനുഗ്രഹം കൊടുക്കുമ്പോൾ, അവൻ സുഖിച്ച് ജീവിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ മറക്കും, അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്യുകയില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ കുറബ്, പ്രയാസഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പരീക്ഷണഘട്ടങ്ങളിൽ അള്ളാഹു നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം എന്നാരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകണം. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം. അത് വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യണം? ഫൽയുക്സിരി ദുആ ഫിർറഹ, അവന് സന്തോഷമുണ്ടാകുമ്പോൾ, അവന് ഐശ്വര്യവും ക്ഷേമവും സുഖവും ഉണ്ടാകുമ്പോൾ അവൻ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കണം. സുഖം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഉത്തരം നൽകും. പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അപ്പൊ അള്ളാഹു ഉത്തരം നൽകും. അതിനെന്തു വേണം? നമ്മൾക്ക് സുഖമുണ്ടാകുമ്പോൾ, അള്ളാഹു അനുഗ്രഹം ചെയ്ത് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ സുഖമായി ജീവിക്കുമ്പോൾ ഒരു പ്രയാസമില്ല. പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഒരു അസുഖമല്ല, നല്ല സമ്പത്തുണ്ട്, നല്ല സുഖത്തിലാണ്, ഒരു പ്രയാസമില്ല, സമാധാനമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. മിക്ക ആളുകളും ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കൂല. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മൾക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു ഉത്തരം നൽകും. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ ധാരാളമായി ചോദിക്കുക അള്ളാഹുവിനോട്. സന്തോഷമുണ്ടാകുന്ന സമയത്തും സുഖമുണ്ടാകുന്ന സമയത്തും പ്രയാസഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിക്കണം, സലുല്ലാഹ കുല്ല ശൈഇൻ, അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കണം. ഹത്ത ശിസ്അ, ശിസ്അ എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ വാറാണ്. ചെരുപ്പിന്റെ വാറ് കേടുവന്നാൽ അത് ശരിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കാരണം ഫൈനല്ലാഹ ഇല്ലം യുയസ്സിർഹു ലം യതയസ്സർ, ആ ചെരുപ്പിന്റെ വാറ് നമ്മൾ അതിലേക്ക് വീണ്ടും ശരിയാക്കുമ്പോൾ അള്ളാഹു നമ്മൾക്ക് ഒരു എളുപ്പം തന്നിട്ടില്ലെങ്കിൽ അതിന് അത് എളുപ്പമാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ. എത്ര ചെറിയ കാര്യം, അപ്പോഴും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. ഈ ചോദ്യമൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഹദീസും ആയത്തും പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അള്ളാഹുവിനോട് നിങ്ങൾ ധാരാളമായി ചോദിക്കുക. അള്ളാഹുവിനോട് എത്ര ചോദിച്ചാലും അള്ളാഹുവിൽ നിന്ന് ഒന്നും കുറയാനില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിന്റെ കാര്യം നമ്മൾക്ക് ചോദിക്കാം. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, എനിക്ക് സമ്പത്ത് ധാരാളമായി നൽകണമേ, എനിക്ക് നല്ലൊരു വാഹനം നൽകണം, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താം. എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ ഇബാദത്താണ്. പക്ഷേ സഹോദരങ്ങളെ, ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുടെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ദുആ. ഇവിടെ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകളൊക്കെ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആനെ കുറിച്ചാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവല്ലാത്ത മറ്റൊരാളോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അംഗീകരിക്കാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തിന്മയായ ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഈ രൂപത്തിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ചോദിക്കുന്നവർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു ചോദിക്കുന്നവർ, ബദരീങ്ങളെ വിളിച്ചു ചോദിക്കുന്നവർ, ഔലിയാക്കന്മാരെ വിളിച്ചു ചോദിക്കുന്നവർ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു ചോദിക്കുന്നവർ, സഹോദരങ്ങളെ, ആ ചോദ്യം അതിന് ഏത് ഓമന പേരിട്ടാലും അത് പ്രാർത്ഥനയാണ്, സംശയമല്ല, അത് പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഈ പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് മാത്രമാകണമെന്ന് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ശ്രേഷ്ഠതകളാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ശ്രേഷ്ഠത സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ട, ഈ രൂപത്തിൽ ഈ കാര്യം മനസ്സിലാകാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെയും അടുത്ത ആഴ്ചയിലെ ഖുതുബയിലൂടെ നമ്മൾക്ക് വിശദീകരിക്കാം. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് നമ്മൾ പറയുന്നത്? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒന്നാമത്തെ മറുപടി, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഏത് സൃഷ്ടിയിലേക്കും, അത് ഏറ്റവും ഉത്തമനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിട്ടാലും അത് ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ച ഏറ്റവും വലിയ തിന്മയാണ്. നമ്മൾ പല ഖുതുബകളിലും ശിർക്കിന്റെ അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട, ഏത് സമയത്തും നമ്മൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിന്മ, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ നന്മയായ തൗഹീദ്, ആ തൗഹീദിൽ ഉറച്ച് ശിർക്കിന്റെ യാതൊരു അംശവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ മുന്നോട്ട് പോകണം. ശിർക്കെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മറ്റു ഇബാദത്തുകൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ തൗഹീദ് ശരിയാണ്, ഞാൻ മുവഹീദായി മരിക്കണം, എന്റെ തൗഹീദ് ശരിയായ തൗഹീദാണ്, എന്റെ വിശ്വാസത്തിൽ ഒരു ശിർക്കുമില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചുറപ്പുവരുത്തേണ്ട കാര്യമാണ്. അയാളെന്ത് ചെയ്യുന്നു, ഇയാളെന്ത് ചെയ്യുന്നു, ഇവനെന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്റെ പരലോകത്തിന്റെ വിഷയമാണ് നിങ്ങളുടെ പരലോകത്തിന്റെ വിഷയമാണ്. സഹോദരങ്ങളെ, ശിർക്കിന്റെ 10 അപകടങ്ങൾ പെട്ടെന്ന് വിശദീകരിക്കാം. 10 അപകടങ്ങൾ. ഈ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് പഠിക്കാൻ നമ്മൾ ഒരിക്കലും ആ വിഷയത്തിൽ നമ്മൾക്ക് ഒരു അലസത ഉണ്ടാകൂല. അത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നാൽ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നുള്ള കാര്യം, തൗഹീദ് എന്തെന്ന് പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ശിർക്കും പഠിക്കണം. എങ്കിലേ ശിർക്കിലും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുള്ളൂ. സഹോദരങ്ങളെ, ശിർക്കിന്റെ 10 അപകടങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. വിശുദ്ധ ഖുറാനിലും ഹദീസിലും ധാരാളം അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 8-10 കാര്യങ്ങൾ പറയാം. നമുക്ക് മനസ്സിലായിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും അതിന്റെ കൂടെ ഉണ്ടാകും. ഈ ശിർക്കാണ് അള്ളാഹു അല്ലാത്തയാളോട് ദുആ ചെയ്താൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യും. ഒന്നാമത്തെ മറുപടി അതാണ്. എന്തൊക്കെയാണ് ശിർക്കിന്റെ അപകടങ്ങൾ? ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നിസായിൽ, ശിർക്ക് ചെയ്തവൻ വഴികേടിലാണ്, ദലാലത്തിലാണ്. ഹിദായത്തിലായാൽ മാത്രമേ നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല സൂറത്തുൻ നിസായിലെ 116-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ഫഖദ് ദല്ല ദലാലൻ ബഈദ, അവൻ അങ്ങേയറ്റം വഴികേടിലായി. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവൻ അങ്ങേയറ്റം വഴികേടിലാണെന്ന് പറഞ്ഞു അല്ലാഹു തആല പറഞ്ഞതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ, ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ ദുൽ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് സൂറത്തുൽ ഖുമാനിൽ പറഞ്ഞു. ഇന്ന ശിർക ലദുൽ മുനാദീം, ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ഭയങ്കരമായ, ഗൗരവത്തിലുള്ള ദുൽ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ ദുൽമതൻ. മൂന്നാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലിനോട് വന്ന് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഗുരുതരമായ തിന്മ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ തിന്മ, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അവന് പങ്കാളികളെ വെക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. ഏറ്റവും വലിയ തിന്മ അതാണെന്ന് പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇന്ന ദാലിക ലഅദീം, അതേ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വമ്പിച്ച തിന്മയാണ്. രണ്ടാമത്തെ തിന്മ ഏതെന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, വഅൻ തഖ്തുല വലദക തഖാഫു അൻ യതഅമ മഅക, നിന്റെ മക്കൾ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ച് നീ അവനെ കൊല്ലനാണ്, അഥവാ പട്ടിണി ഭയന്ന് നിന്റെ മക്കളെ നീ കൊല ചെയ്യലാണ്. രണ്ടാമത്തെ തിന്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂന്നാമത്തെ കാര്യം ചോദിച്ചു റസൂലുള്ള പറഞ്ഞത് അൻതുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വമ്പിച്ച തിന്മയാണ്. അത് സ്വന്തം അയൽവാസിയെ വിഭജിക്കുക, അയൽവാസിയുടെ ഭാര്യയെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം അയൽവാസിയും അവനും തമ്മിൽ അത്ര വലിയ ഇടപാടുകൾ, അത്ര വലിയ പരസ്പരം കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്. ആ അയൽവാസി അവൻ ചതിച്ചു എന്ന് പറഞ്ഞാൽ, അവന്റെ ഭാര്യയെ അവൻ വിഭജിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ഭാര്യയെ വിഭജിക്കുന്നത് പോലെയല്ല, അതിനും വലിയ, അതും വലിയ തിന്മയാണ്. പക്ഷെ ഇത് അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ ആദ്യം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കൊലപാതകത്തെക്കുറിച്ചല്ല, കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമതാ പറഞ്ഞത്, പിന്നെയാണ് വ്യഭിചാരം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഷിർക്കാണ്, ഏറ്റവും വലിയ തിന്മ ഷിർക്ക്. നമ്മൾ പഠിക്കണ്ടേ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളി മിമ്പറുകളിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും വഅളുകളിൽ വെച്ച്, ഏതെങ്കിലും പ്രഭാഷണങ്ങളിൽ വെച്ച് കേട്ട ഒരു ചെറിയ അറിവ് മതി ആ വിഷയത്തിൽ പോരാ, പഠിക്കണം. എന്താണെന്ന് പഠിക്കണം, അതാണ് ഏറ്റവും വലിയ തിന്മ. ആ തിന്മ എന്നിൽ സംഭവിക്കുന്നുണ്ടോ, എന്റെ കർമ്മങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ, എന്റെ വിശ്വാസങ്ങളിൽ അതുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ, പരിശോധിക്കണം. കാരണം ആ തിന്മ ഏറ്റവും വലിയ വഴികേടാണ്, ഏറ്റവും വലിയ ദുൽമാണ്, ഏറ്റവും വലിയ തിന്മയാണ്. മാത്രമല്ല നാലാമത്തെ ഒരു കാര്യം റസൂൽ അല്ലാഹു തആല സൂറത്തു സുമറിൽ പറഞ്ഞു, അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലും പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇല ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അമലുകളും പൊളിഞ്ഞുപോയി. പിന്നെ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, വർഷാവർഷം ഉംറക്ക് പോയിട്ടും കാര്യമില്ല, അവൻ ലക്ഷക്കണക്കിന് രൂപ സക്കാത്തും സദഖയായും കൊടുത്തിട്ട് കാര്യമില്ല, അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, തീർച്ചയായും പൊളിഞ്ഞു പോകും. അവനെന്ത് ചെയ്തിട്ടും കാര്യമില്ല സഹോദരങ്ങളെ, അള്ളാഹു അത് സ്വീകരിക്കൂല. സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനു യഅമലൂൻ. അവരാണ് ശിർക്ക് ചെയ്തത്, അമ്പിയാക്കന്മാരെക്കാൾ വലിയ ആളുകളില്ലല്ലോ, അവരാണ് ശിർക്ക് ചെയ്തതെങ്കിലും അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് സൂറത്തുൽ അൻആമിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചു. നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന, അഞ്ചു വക്തം നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഈ അമലുകളൊക്കെ പൊളിച്ചു കളയുന്ന ശിർക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്, എന്റെ വിശ്വാസത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിന് നമുക്ക് സമയം കിട്ടണില്ല, നമ്മുടെ ദുനിയാവ് കൊണ്ട് എങ്കിൽ, നമ്മൾ ഈ ദുനിയാവ് കൊണ്ട് ഏത് സമയത്തും മരിക്കാൻ സാധ്യതയുള്ള, ഏത് സമയത്തും അവസാനിക്കാൻ സാധ്യതയുള്ള ഈ ദുനിയാവിന്റെ പിന്നാലെ പോയി പരലോകത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ആ ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അതിന്റെ നഷ്ടം നമ്മൾക്കാണ്. സഹോദരങ്ങളെ, ഇത് വ്യക്തിപരമായി ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം, ഗൗരവത്തിൽ പഠിക്കണം, നിഷ്പക്ഷമായി അള്ളാഹുവിനോട്, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന തിബാഅ, അള്ളാഹുവേ എനിക്ക് ഹക്ക് കാണിച്ചു തരണം, അത് പിന്തുടരാനുള്ള തൗഫീഖ് നൽകണമെന്ന പ്രാർത്ഥന മനസ്സോടുകൂടി നമ്മൾ വിഷയം പഠിക്കണം. ഇതിൽ പരസ്പരം വാശിയുടെ ആവശ്യമില്ല, പരസ്പരം മത്സരത്തിന്റെ ആവശ്യമില്ല, വ്യക്തി വൈരാഗ്യങ്ങളോ ഒന്നും ഇതിലില്ല. നമ്മൾ നമ്മുടെ പരലോകത്തിനു വേണ്ടി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു. അഞ്ചാമത്തെ ഒരു കാര്യം, ശിർക്ക് ചെയ്താൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഒരു അറബിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, മൽ മൂജിബതാനി, നരകത്തെ നിർബന്ധമാക്കുന്ന, സ്വർഗത്തെ നിർബന്ധമാക്കുന്ന കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാതലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല ജന്ന, ഒരുത്തൻ മരിക്കുമ്പോൾ ശിർക്കില്ലാതെയാണ് മരിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നിർബന്ധമായിട്ട് സംഭവിക്കുന്നത്. അവൻ എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്കില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നിർബന്ധമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എന്തായിരുന്നാലും അത് സംഭവിക്കും, അവൻ ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ. എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള ശിക്ഷ കഴിഞ്ഞാലെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ നരകത്തെ നിർബന്ധമാക്കുന്ന കാര്യം എന്താണ്? വമൻ മാത യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല നാർ, ഒരുത്തൻ ശിർക്കോടുകൂടിയാണ് മരിച്ചതെങ്കിൽ അവന് പിന്നെ രക്ഷല്ല, അവൻ നരകത്തിൽ എന്തായിരുന്നാലും നരകത്തിൽ തന്നെയാണ്, അവൻ നരകത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, സൂറത്തുൽ മാഇദയിലെ 72 വചനം, അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കി, പിന്നെ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്കൊരു സഹായികളും ഇല്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്ത സ്വർഗം ഹറാമെന്ന പറഞ്ഞു, ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല, അവൻ ആ നരകത്തിൽ ശാശ്വതനാണ്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹ, ശിർക്ക് ചെയ്ത ആളുകൾ, കുഫ്രിലുള്ള ആളുകൾ അവരെന്ന് പറഞ്ഞാൽ അവർ നരകച്ചിലാണ്. ഫീനാരി ജഹന്നം ഖാലിദീന ഫീഹാ, അതിൽ അവർ ശാശ്വതരാണ്. ഉലായികഹും ശർറുൽ ബരിയ, അവരാണ് ഏറ്റവും വൃത്തികെട്ടവന്മാർ. ശിർക്ക് ചെയ്ത ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഈ ആഴ്ച നമ്മൾ ഇവിടെ മുമ്പ് വർദ്ധിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്താൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. മറ്റൊരു കാര്യമുള്ളത് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖർറ മിനസ് സമാ, ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ശിർക്ക് ചെയ്തവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചു, ഒരു ഈമാനുള്ളവൻ, ഒരു തൗഹീദുള്ളവൻ ആകാശത്തോളം ഉയർന്നവനാണ്. അവൻ ശിർക്ക് ചെയ്യുന്നതോടുകൂടി അവൻ ഏറ്റവും അടിയിലേക്ക് താങ്ങുപോയി. അവൻ ഏറ്റവും വലിയ തകർച്ചയിലാണുള്ളത്. അവൻ തൗഹീദുള്ളവനാണെങ്കിലോ അവൻ ആകാശത്തോളം ഉന്നതിയിലാണ്. ശിർക്ക് സംഭവിക്കുന്നതോടുകൂടി അവൻ അധപതിച്ചു കഴിഞ്ഞു. അവനെ അവനെ പക്ഷികൾ പിടിക്കും, അല്ലെങ്കിൽ കാറ്റ് അവൻ ഏതെങ്കിലും ഒരു വിദൂര സ്ഥലത്ത് കൊണ്ടുപോയി തള്ളിക്കളയുമെന്ന് പറഞ്ഞു. എന്താണ് അത് പറഞ്ഞിട്ടുള്ളത്? ഒരുത്തൻ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനെ ഷെയ്ത്താൻമാർ പിടികൂടുകയാണ്, പിന്നെ അവൻ എല്ലാ സിനിമകളിലേക്കും അവന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. മുഫസ്സിറുകൾ വിശദീകരിച്ച ഒരു വിശദീകരണം അങ്ങനെയാണ്. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ എല്ലാം നശിച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാ മഹത്വവും അള്ളാഹുവിൽ നിന്ന് ഇല്ലാതെയായി കഴിഞ്ഞു. ശിർക്കല്ലാത്ത ഏത് തിന്മ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ അടുത്തൊരു പരിഗണന ഉണ്ടാകും. പക്ഷെ ശിർക്ക് ചെയ്തതോടുകൂടി അവൻ എല്ലാ നിലക്കും നശിച്ചവനായി തീർന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാനും നിങ്ങൾ ആ വിഷയം ശരിക്കും പഠിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു തആല ഹഖ് മനസ്സിലാക്കാനുള്ള, അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ശിർക്ക് ചെയ്തു കഴിഞ്ഞാലുള്ള എട്ടാമത്തെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഏത് തിന്മകളും ഒരു പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു കൊടുക്കും. പക്ഷേ അള്ളാഹു ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കൂല. സൂറത്തുൻ നിസാഇൽ പറഞ്ഞു, ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കോടുകൂടിയാണ് ഒരുത്തൻ മരിച്ചതെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കൂല. ബാക്കിയുള്ള ഏത് തിന്മകളാകട്ടെ അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കാം. അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് അള്ളാഹു കൊടുക്കും. ശിർക്കോടുകൂടി മരിച്ചതെങ്കിൽ, ഇപ്പൊ ശിർക്ക് ചെയ്തിട്ട് നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. പക്ഷേ ശിർക്കോടുകൂടിയാണ് ഒരുത്തൻ മരിച്ചതെങ്കിൽ അവന് അള്ളാഹു പുറത്തു കൊടുക്കൂല. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാതിരിക്കലും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. സഹോദരങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്-ളുൽമു സലാത, നമ്മൾ ചെയ്ത ളുൽമുകൾ ഉണ്ടല്ലോ, തിന്മകൾ, അള്ളാഹുവിനോട് ചെയ്ത അക്രമം ഉണ്ടല്ലോ, അത് മൂന്ന് തരത്തിലാണ്. മൂന്ന് റസൂലുള്ള പറഞ്ഞത് മൂന്ന് തരം ളുൽമുണ്ട്. ആ മൂന്ന് തരം ളുൽമെന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആ മൂന്ന് രൂപത്തിലുള്ള തിന്മകളോട് അള്ളാഹു ഒരേ സമീപനല്ല ഉണ്ടാകുക. ഒന്നെന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരാത്ത ളുൽമാണ്, അതേതാ? ശിർക്ക്. ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചെങ്കിൽ ആ ളുൽമ അള്ളാഹു പുറത്തു തരൂല. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന ളുൽമാൻ, അത് അള്ളാഹുവിനോട് ചെയ്ത ളുൽമ. അള്ളാഹു ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു, അത് അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കും. അത് അള്ളാഹുവിന്റെ മശീഅത്താണ്. മൂന്നാമത്തെ ഒരു ളുൽമുണ്ട്, നമ്മൾ സൃഷ്ടികളോട് അങ്ങോട്ട് ചെയ്തു, ഒരുത്തരം ഉപദ്രവിച്ചു, മറ്റുള്ളവനെ കുറിച്ച് അപവാദം പറഞ്ഞു, അവനെ ശാരീരികമായി പീഡിപ്പിച്ചു, അത് അള്ളാഹു പുറത്തു തരൂല. അള്ളാഹു പരസ്പരം അതിന് ഖിസാസിനുള്ള പ്രതികാര നടപടിക്ക് അവസരം കൊടുത്തിട്ടല്ലാതെ, നമ്മൾ മനസ്സിലാക്കണം, ആരെങ്കിലും നാവുകൊണ്ടോ അവന് പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവനെക്കുറിച്ച് പിന്നെ അവനെ ഉപദ്രവിച്ചിട്ടോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വിടാൻ പോകുന്നില്ല. അള്ളാഹു അവന്റെ നീതിയുടെ ഭാഗമായി, അതിലിന്റെ ഭാഗമായി അള്ളാഹു അതിന് പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രത്തോളം ഒരു കൊമ്പില്ലാത്ത ആടിനെ ഒരു കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണത്. നാളെ പരലോകത്ത് ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുക്കുകയും തിരിച്ചു കുത്താൻ അള്ളാഹു അവസരം കൊടുക്കുകയും ചെയ്യുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും നീതിമാനാണ് അള്ളാഹു തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വല്ലവനെയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നാളെ അത് പരിഹരിച്ചിട്ടേ അള്ളാഹുവിന്റെ ഉള്ളൂ. ആ ഖിസാസിനുള്ള അവസരം, ആരെയാണോ നമ്മൾ ഉപദ്രവിച്ചത് അതിന് അവസരം അള്ളാഹു കൊടുക്കും. അതിനു മുമ്പ് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കണം. പരലോകത്തേക്ക് വിടുന്ന അവസ്ഥ ഉണ്ടാകരുത്, അത് ഈ വിഷയത്തിന്റെ കൂടെ നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിൽ അള്ളാഹു പുറത്തു തരാത്ത ഒന്നാണ് ളുൽമാന, ശിർക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുത്തൻ ശിർക്ക് ചെയ്താൽ, ഒമ്പതാമത്തെ ഒരു കാര്യം, അവൻ ശിർക്ക് ചെയ്താൽ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ, ഒരുത്തൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ വലിയൊരു വമ്പിച്ച കളവാണ് കെട്ടിച്ചമച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പേരിൽ വമ്പിച്ച കളവാണ് അവൻ കെട്ടിച്ചമക്കുന്നത് എന്നുള്ളത് ശിർക്ക് ചെയ്തവന്റെ ഒരു അവന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് റസൂൽ അള്ളാഹു തആല പറയുകയാണ്, അതിന് അപകടമായി പറയുകയാണ്. പത്താമത്തെ ഒരു കാര്യം നമ്മൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂൽ അല്ലാഹു തആല സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്തിൽ പറഞ്ഞു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കോ മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പറ്റൂല, നടത്താൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പോലും നടക്കൂല. അതുകൊണ്ട് നമ്മൾ ശിർക്കിൽ നിന്ന് മുക്തമാകണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ ആ ശിർക്കിലുണ്ടെങ്കിൽ അവരെ തൗഹീദിലേക്ക് എത്താൻ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാകണം. നിരന്തരം അവരോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവേ എന്റെ ഉമ്മക്ക് ഉപ്പക്ക് അല്ലെങ്കിൽ എന്റെ സഹോദരന് എന്റെ അടുത്ത ആളുകൾക്ക് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സത്യം സ്വീകരിക്കാനുള്ള മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രാർത്ഥിച്ചു പറഞ്ഞുകൊടുത്തു, അള്ളാഹു ഇതായത് കൊടുത്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് നമ്മൾ പറയുന്നത്? അതിന്റെ ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഏത് സൃഷ്ടിയിലേക്ക് തിരിച്ചുവിട്ടാലും അത് ഏറ്റവും വലിയ തിന്മയായ ശിർക്കായി മാറും. ആ ശിർക്കിന്റെ അപകടങ്ങളും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യും. ഒന്നാമത്തെ മറുപടി അതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും പദവി കുറക്കുന്ന ഒരു കാര്യമാണോ? ഒരിക്കലും അല്ല. ഔലിയാക്കന്മാരോട് ബദ്രീങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മഹത്വം കുറക്കലാണോ? ഒരിക്കലും അല്ല. അള്ളാഹു തആല ഏതൊക്കെ സൃഷ്ടികൾക്ക് മഹത്വം പറഞ്ഞിട്ടുണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കൊക്കെ മഹത്വം പറഞ്ഞിട്ടുണ്ടോ, ആ മഹത്വങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള എല്ലാ മഹത്വങ്ങളും അംഗീകരിക്കുന്നു. അംഗീകരിക്കൽ നിർബന്ധമാണ്. ഒരുത്തൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അംഗീകാരം, അള്ളാഹു കൊടുത്ത ആ ശ്രേഷ്ഠത നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ട്, ദുആ ചെയ്യാൻ പാടുണ്ട്? ഒരിക്കലും പാടില്ല. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിന് ഏറ്റവും അടുത്ത സൃഷ്ടികൾക്ക് പോലും അത് കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കലാണ് ഏറ്റവും വലിയ തിന്മ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ പ്രാർത്ഥന എന്ന് പേര് വിളിക്കുന്നില്ലെങ്കിലും ഇസ്തിഗാസ എന്ന് പേര് വിളിച്ചാലും ഇസ്തിആന എന്ന് പേര് വിളിച്ചാലും ഈ പറഞ്ഞ ദുആ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് നമ്മൾ മാറ്റിയതുകൊണ്ട് കാര്യമല്ലല്ലോ, അവിടെ നടക്കുന്ന സംഭവം പ്രാർത്ഥനയായി കഴിഞ്ഞാൽ നമ്മളിൽ സംഭവിക്കുന്ന ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട തിന്മ എന്ന് പറഞ്ഞാൽ ശിർക്കിനെ കുറിച്ചാണ്. ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. ഈ രണ്ട് കാര്യമാണ് അടിസ്ഥാനം. ഇതിൽ എന്ത് വല്ല വീഴ്ചകളും ശിർക്ക് നമ്മളിൽ സംഭവിച്ചു, നമ്മുടെ തൗഹീദിന് വല്ല പാളിച്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതിനൊന്നും യാതൊരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുകയും ആ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനും ആ ഹിദായത്തോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സത്യം മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഹക്ക് ബോധ്യപ്പെടാത്ത ഹക്ക് എത്താത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്ക് ആ ഹക്ക് കേൾക്കാനുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മയെല്ലാം ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു തആല അല്ലാഹുവിലുള്ള തൗഫീഖിനെ നമ്മൾ നിരന്തരം ചോദിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തൗഹീദ് അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.